സുഹൃത്തുക്കളെ, അപ്പം ഇന്ത്യയിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് രണ്ട് പിന്നെ യുവതികൾ ISIS ചേരാൻ പോയിട്ട് അവരതൊക്കെ തോറ്റിട്ട് അഫ്ഗാനിസ്ഥാനിൽ കീഴടങ്ങിയതും അവരിപ്പം ഒരു വീഡിയോ ആയിട്ട് പുറത്തുവിട്ടതും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെറിയൊരു വിവാദം കേരളത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിവാദത്തിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഇവരെ കഠിനമായി ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം പിന്നെ ചെറിയ ചെറിയ കുറ്റങ്ങൾ എന്ന് വെച്ചാൽ കള്ള പാസ്പോർട്ട് എടുത്തു എന്നോ അല്ലെങ്കിൽ പാസ്പോർട്ട് ആക്ട് അങ്ങനെ ചെറിയ എന്തെങ്കിലും ഇപ്പം പിന്നെ ഇപ്പം പറഞ്ഞില്ലേ കസബ് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാതെ കയറി എന്നൊരു കേസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ശിക്ഷ എന്താ പറയുക പ്രൂവ് ചെയ്യപ്പെടുക ചിലപ്പം ഇതൊക്കെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവരവിടെ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി, ഇപ്പം നമുക്കിങ്ങനെ അറിയുക, നമ്മൾ അറിയാത്ത എത്രയോ ആൾക്കാരിപ്പം ഗൾഫിലൊക്കെ പോയിട്ടോ ആ വഴിക്ക് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് യുദ്ധമൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് തോക്കാനാകുമ്പോൾ തിരിച്ച് ഗൾഫ് കയറ്റൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വലിയ എന്താ പറയുക പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറ്റങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പല രാജ്യങ്ങളും ഇങ്ങനെ പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരില്ല, തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാലും ശിക്ഷിക്കുന്ന ഒരു ചോദ്യം തന്നെ ഉദിക്കുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുവരില്ല എന്ന് പിന്നെ നിലപാടെടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഞാനും ആ ഒരു നിലപാടിന് അനുകൂലമായിട്ടുള്ള തന്നെയാണ്. കാരണം ഇതൊരു ഇപ്പം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ പിന്നെ ISIS വാളെടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ പല പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്, പ്രസ്താവന ഇപ്പം പലരും ഇറക്കുന്നുണ്ടല്ലോ. കൂടാതെ വലിയൊരു കുറ്റകൃത്യം ഇന്ത്യക്കെതിരെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ തൊഴിലാളികളായ 39 പേരെ പഞ്ചാബിൽ നിന്നുള്ള സർദാർജിമാരെ കൊണ്ടുപോയി തലവെട്ടിയിട്ട് കുഴിച്ചു മൂടിയിട്ട് ഒരു കേസും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കേസൊക്കെ ഉള്ള സ്ഥിതിക്ക്, കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇന്ത്യ ഇത്രയും ഇന്ത്യയും ISIS തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ പോയത് ഇന്ത്യക്കാരായിട്ട് പോയത് വെറും തൊഴിലാളികളാണ്, ഇന്ത്യൻ സൈനികരോ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ വലിയ ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല, സാധാരണ തൊഴിലാളികളെയാണ് അവർ പിടിച്ചുകൊണ്ടുപോയി തട്ടിക്കളഞ്ഞത്. അപ്പം ഈയൊരു ഇതാണുള്ളത്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ വേജിങ് വാർ അഗെയിൻസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഇട്ട്, പക്ഷെ അതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം തെളിവുകാർ കൊണ്ടുവരും. ഇത് പറയുന്നതല്ലോ, തെളിവ് കൊണ്ടുവരണ്ടേ, ആരാ തെളിവ് കൊണ്ടുവരിക? അപ്പം പ്രൂവിങ് വാർ അഗെയിൻസ്റ്റ് കൺട്രി, അത് തെളിവാക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെ കൂടെയുള്ള ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടത് അമേരിക്കൻ വ്യോമാക്രമണം ഡ്രോൺ ആക്രമണത്തിലൊക്കെയാണ്. അപ്പോൾ ഈ ഡ്രോൺ ആക്രമണത്തെ നടത്തുമ്പം ഈ ഒരു ഇന്ത്യൻ പൗരനെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ വധിക്കുമ്പോൾ നമ്മളൊന്നും പറയാറില്ല, അല്ലെ ഇന്ത്യക്കാർ അതിനെ മോശമായിന്നോ ഒന്നും പറയാറില്ല. എന്തുകൊണ്ടാണ്? അതേ കാരണം കൊണ്ട് തന്നെ ഇതേ ആൾക്കാർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തു എന്ന് ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഏത് കാരണം കൊണ്ടാണോ അവർ ഇന്ത്യയുടെ സുഹൃത്തായ അമേരിക്കക്കെതിരെ ആക്ട് ചെയ്തുകൊണ്ട് അമേരിക്ക അവരെ വധിക്കുമ്പോൾ നമ്മൾ അതിനെ മിണ്ടാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതേ ആൾക്കാർ ഇന്ത്യക്കെതിരെയും യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യാസ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി കൺട്രീസോ ഒരു ബന്ധം ബാധിക്കുന്ന തരത്തിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യാം, കൺട്രി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ നിന്നും പിന്നെ വിലക്കാം. പിന്നെ വേറെ എന്നുള്ളത് ഈ നിമിഷ എന്ന് പറയുന്നത് അവരുടെ അമ്മയുടെ ഒരു കാര്യമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ അമ്മയുടെ രാജ്യസ്നേഹം നമ്മുടെ കണ്ണൂരിൽ മുമ്പ് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് പോയിട്ട് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് വെടിയേറ്റ് മരിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരിലെ അമ്മമാർ പറഞ്ഞത് തങ്ങളുടെ മക്കൾ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്കവരെ എനിക്കവരെ കാണണ്ടെന്നാണ്. അപ്പോൾ നിമിഷയുടെ അമ്മയാണ് കൂടുതൽ പ്രശ്നക്കാരി എന്ന് തോന്നുന്നു, തിരുവനന്തപുരംകാരിയാണ്. അപ്പോൾ അതിൻ്റെതായ കളികളൊക്കെ അവിടെ ഉണ്ട്. അപ്പം കണ്ണൂരിലെ അമ്മ ഇവിടെ അത്രയും രാജ്യസ്നേഹം നിമിഷയുടെ അമ്മക്കില്ല എന്ന് പറയാം. പിന്നെ ഒരു അമ്മയാണ്, മാതൃസ്നേഹമുണ്ട്, അപ്പോൾ അതിനെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത്, അവർക്ക് കാണാനുള്ള അവകാശമൊന്നും നമുക്കങ്ങനെ ഒരു മനുഷ്യാവകാശമൊക്കെ നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. അവർക്ക് വേണമെങ്കിൽ രണ്ടുപേർക്കും സമ്മതമായിട്ടുള്ള വേറൊരു രാജ്യത്ത്, ഗൾഫിലോ ദുബായിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പേർഷ്യയിലോ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ഡഹാർ തന്നെ ഇവർക്ക് പോകുന്നതുകൊണ്ട് ഇന്ത്യക്കാർ എത്രയോ ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ എത്രയോ വിമാനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ് അല്ല ഇത്, കണ്ഡഹാറിലേക്ക് പോകുന്നുണ്ട്, പിന്നെ കാബൂളിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. വേണേൽ അവർക്ക് ഇവർ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് കുഴപ്പം, വേണേൽ ദുബായ് വഴി പോയിക്കോട്ടെ, പോയിട്ട് കണ്ടിട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ഞാനും അങ്ങനെ അനുകൂലിക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ ഇവർ ഇങ്ങനെ വന്ന കൂട്ടർ തിരിച്ച് വന്നവർ ചെറിയ ശിക്ഷകളൊക്കെ ഒന്നോ രണ്ടോ വർഷത്തെ ശിക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു പിന്നെ പതിവ് പല പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ കണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഇതുവരോട് തിരിച്ചു വന്നിട്ട് പിന്നെയും അത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഇവർ വീണ്ടും ഇങ്ങനത്തെ കുലുസിത പ്രവർത്തികൾ അതിലൊക്കെ ഏർപ്പെടുന്നതിന് നമ്മൾ വളം വെച്ച് കൊടുക്കണമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതേ അവസരത്തിൽ തന്നെ നിങ്ങളിപ്പം ഞാനിപ്പം നരേന്ദ്രമോദി ഇത് എന്താ ചെയ്യുക എന്നുള്ള ചോദ്യമുണ്ട്. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുകയാണെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും മൂപ്പര് ചെയ്യുക. കാരണം വെച്ചാൽ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാവും. അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പിന്നെ യോജിക്കുന്ന തരത്തിൽ ഉപകാരപ്രദമാകുന്ന തരത്തിൽ ചർച്ചകൾ മുമ്പോട്ട് പോകും. കൂടുതൽ ആളുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അത് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം മൂപ്പര് ബുദ്ധിമാനാണെന്ന് ചിലപ്പോൾ തിരിച്ച് കൊണ്ടുവരിക ചെയ്യുക. അത് നിങ്ങൾ കണ്ടോ. അതുകൊണ്ട് മോദി ഫാൻസ് എന്തായാലും പിന്നെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ നിൽക്കണ്ട. കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ മൂപ്പർക്ക് ഉണ്ടാകുക. കാരണം ഒരാളോ രണ്ടാളോ ഇങ്ങനെ എന്താ പറയുക ഒരു പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നെഫക്റ്റ് വലിയ എഫക്റ്റൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഒരാളെയോ രണ്ടാളെയോ അങ്ങനെ ഒരു എലിമിനേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയതുകൊണ്ടോ കാര്യമില്ല. കാരണം അതിനേക്കാൾ എത്രയോ ഇരട്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു അങ്ങനെയൊക്കെ പലതുമായിട്ട് നിൽക്കുകയാണ് അല്ലേ. ശരിയാണ്. അപ്പോൾ ഈ രണ്ടുപേരെ മാറ്റി നിർത്തിയതിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന് വലിയ ഉപകാരമൊന്നുമില്ല. പക്ഷേ ഉപകാരം ശരിക്കും പറഞ്ഞാൽ അവർ പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉണ്ട്. ഇതൊരു വലിയ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതുണ്ട്. പിന്നീട് മൂന്നാമത്തൊരു വിഷയം പറയാനുള്ളത് മാധ്യമങ്ങളുടെ ഒരു നിലപാടാണ്. മാധ്യമങ്ങൾ വളരെ സോഫ്റ്റായ നിലപാട് കൊടുത്തു എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് സോഫ്റ്റായ നിലപാട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിന് ഹാർഡായ നിലപാടെടുക്കുന്ന മാധ്യമങ്ങളിലേക്ക് സ്വാഭാവികമായും ജനങ്ങൾ പോവും. കാരണം ജനങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. ജനങ്ങളിപ്പം മൊത്തത്തിൽ ജനങ്ങൾ തന്നെ ഒരു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ പിന്നെ 2009 തൊട്ടൊരു 13 വരെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. 9 എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ 8 തൊട്ടിട്ട് തുടങ്ങി 9-10 തൊട്ടിട്ട് 2013 വരെയുള്ള 3.5-4 വർഷം ഇന്ത്യയിലൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് സ്കാമൊക്കെ വരുന്നു. അപ്പം ഒന്നിനു പുറമെ ഒന്നായിട്ട് കുംഭകോണങ്ങൾ വരുന്നു. 2G സ്പെക്ട്രം അത് കൽക്കരി പാടം പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരുന്നു. ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു പിന്നെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് ആം ആദ്മി പാർട്ടി തന്നെ ഉയർന്നു വന്ന സമയം. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്ന ആളാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. പക്ഷെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഇന്ത്യ മൊത്തം ഉണ്ടായിരുന്ന ഒരു നെഗറ്റിവിറ്റി, ആ നെഗറ്റിവിറ്റി ഇന്നിപ്പോൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇന്ത്യയിലങ്ങനെ കേരളത്തിലങ്ങനെ ഒരുപാട് കുംഭകോണങ്ങളും അഴിമതി കേസുകളൊന്നും വന്നിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് 5 വർഷം മുമ്പായിരുന്നു. സോളാറ് അത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് തൊട്ട് തന്നെ ഒരു വല്ലാത്തൊരു നെഗറ്റിവിറ്റിയും ഒരു വല്ലാത്തൊരു കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഇതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ഈ മീഡിയ. മീഡിയക്കും ആളുകളെ എന്താ പറയുക ഇങ്ങനെ സ്തോപജനകമായിട്ട് വാർത്തകൾ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വാർത്തകൾ അങ്ങനെ എന്തിനും ഏതിനും വാർത്തകൾ കൊടുത്തില്ലെങ്കിൽ, കുറച്ച് അങ്ങോട്ട് ഉപ്പും മുളകൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയുള്ളതുകൊണ്ടാണ് മീഡിയക്കും അങ്ങനെ വാർത്ത കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഒരാൾ കൊടുത്തിട്ടില്ല വേറൊരാൾ, ഇതാരും കൊടുത്തിട്ടില്ല യൂട്യൂബ്. ആ യൂട്യൂബിൽ ഒന്നുകിൽ മലയാളം ചാനൽ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും സ്വതന്ത്ര പത്രപ്രവർത്തകന്മാർ ഇങ്ങനത്തെ വാർത്ത കൊടുക്കും, പിന്നെ അതാവും ഹിറ്റാകുക. അപ്പോൾ അതിനേക്കാൾ നല്ലത് ശരിക്കും പറഞ്ഞാൽ അംഗീകൃത മാധ്യമ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കുന്നതല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കേരളം ഒരു ISന്റെ തീവ്രവാദത്തിൻ്റെ ഒരു ഭീകരവാദത്തിൻ്റെയൊക്കെ ഒരു റിക്രൂട്ടിംഗ് സെൻ്ററാണെന്ന് കേന്ദ്രത്തിൽ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും ചെയ്യുക ഇതൊരു വലിയ ചർച്ചയാക്കി ഇവരെ വരാൻ അനുവദിക്കുകയായിരിക്കും. വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ജയിലിലാക്കാം, ജയിലല്ലാണ്ടാക്കാം, ജയിലല്ലെങ്കിൽ ചിലപ്പോൾ സ്വീകരണം കിട്ടിയെന്ന് വരാം. ആ സ്വീകരണം കേരളത്തിൽ വലിയ വാർത്തയായിട്ടില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ വളരെ വലിയ വാർത്തയായിരിക്കും. അവർ ഓൾറെഡി എങ്ങനെയാണ് ജയിക്കുക എന്നുള്ള ഒരു ഇതിലാണത്. കാരണം ഇപ്പോൾ 2024 ഒരു ഭരണ തുടർച്ച കേന്ദ്ര ഗവൺമെൻറ് കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പാണ്. കാരണം അത് കണ്ടിട്ടാണ് ഇപ്പം കേരളം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ്സുകാർ മറുകണ്ഠം ചാടുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു അതൊക്കെ ഒരു രാഷ്ട്രീയ ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളെ ആക്ഷേപിക്കാനും വരണ്ട കേട്ടോ, അതാദ്യം പറയാം.